തൻ്റെ വഴിക്ക് വരുന്ന ഒരു ദൈവത്തെയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ സൗകര്യാർത്ഥമുള്ള ദൈവത്തെ ഉണ്ടാക്കി എൻ്റെ കാര്യം കാണണമെന്ന് മാത്രമാണ് സ്വാർത്ഥ മതിയായ മനുഷ്യൻ്റെ അഭിലാഷം. അതുകൊണ്ട് തന്നെ തൻ്റെതായ മൂഢസ്വർഗത്തിൽ ജീവിച്ച് മനുഷ്യൻ നശിക്കുന്നു ഇല്ലേ? ഈ സ്ഥിതിയിൽ നിന്നും നാം രക്ഷപ്പെടണം. നാം ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു വിഷയമാണല്ലോ. പ്രവാചകനായ യോനായുടെ ജീവിതത്തിൽ നിന്നും നിനവയിലെ ആളുകളുടെ ജീവിതത്തിൽ നിന്നും നാം വലിയ പാഠങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടരായ നിനവേക്കാരെ ദൈവം ശിക്ഷിക്കുവാൻ പോകുന്നു എന്ന് യോന നിനവയിൽ പ്രസംഗിച്ചപ്പോൾ ആ പട്ടണം ഒന്നടങ്കം അനുദപിച്ചു. എന്നിട്ട് അവരുടെ പാപം ഏറ്റുപറഞ്ഞു, അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. സർവകൃപാലുവായ ദൈവം ആ ജനങ്ങളെ രക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഈ വിഷയമാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടത്. യോനായുടെ പുസ്തകം 3-ാം അധ്യായം നാം പഠിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ നാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ മറക്കരുത്. യോനായുടെ പുസ്തകം താങ്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു അനുഗ്രഹമായിരുന്നു എങ്കിലായത് എനിക്ക് എഴുതി അറിയിക്കണമേ. ഈ പുസ്തകം പഠിച്ചത് എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. ഞാൻ ദൈവഹിതത്തിൽ തന്നെ ആകുന്നുവോ എന്ന് സ്വയപരിശോധന ചെയ്യുവാൻ ഈ പുസ്തകം എന്നെ സഹായിച്ചു. ഞാനും പലപ്പോഴും യോനായെപ്പോലെ ദൈവഹിതത്തിൽ നിന്നും അങ്ങ് അകലെ പോകുന്ന ആ സ്വഭാവമുണ്ട് കേട്ടോ. എനിക്കറിയാം നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ സ്നേഹവാനായ ദൈവം തൻ്റെ ആർദ്രതയിൽ ഓരോ ദിവസവും എന്നെ ശരിയായ പാത കാട്ടി വഴി നടത്തുന്നു. ഈ അനുഗ്രഹീത പദവി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇനി നമുക്ക് ഇന്ന് 4-ാം അധ്യായം പഠിക്കുവാൻ ആരംഭിക്കാം. യോനായുടെ പുസ്തകം 4-ാം അധ്യായം. യോനായുടെ പുസ്തകത്തിൻ്റെ ഒരു പരിശിഷ്ടം പോലെയാണ് 4-ാം അധ്യായം. കാരണം 3-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടതുപോലെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇല്ലേ. യോനായുടെ പുസ്തകം 1-ാം അധ്യായം നാം ആരംഭിച്ചപ്പോൾ സ്വന്തം പട്ടണം വിട്ട യോനായെയാണ് നാം കണ്ടത്. നിനവയിലേക്ക് പോകേണ്ട യോന 3 അധ്യായങ്ങളായതിനു ശേഷം മാത്രമാണ് നിനവയിലെത്തുന്നത്. എന്തായിരുന്നാൽ തന്നെയും യോന തൻ്റെ ദൗത്യം നിർവഹിച്ചു. നിനവേ പട്ടണം മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. യോനായുടെ പുസ്തകം അവിടം കൊണ്ട് അവസാനിച്ചതുപോലെ തോന്നും. പക്ഷേ നിനവേ അല്ല ഇനിയും പ്രശ്നം. പിന്നെയോ യോനായാണ് ഇപ്പോഴത്തെ പ്രശ്നം. യോന ഒരു പ്രശ്നപുത്രൻ പോലെയാണിപ്പോൾ. മൃഗീയരായ ക്രൂരന്മാരായ ഒരു പട്ടണം മുഴുവനേക്കാൾ പിന്മാറ്റത്തിൽ പോയ യോന എന്നൊരു പ്രവാചകനെ കൊണ്ട് ദൈവത്തിന് കൂടുതൽ പ്രയാസമായി. ഞാൻ വീണ്ടും പറയട്ടെ, മൃഗീയരായ ക്രൂരന്മാരായ ഒരു കൂട്ടം ജനങ്ങളെക്കാൾ, ഒരു പട്ടണം മുഴുവനേക്കാൾ പിന്മാറ്റത്തിൽ പോയ പ്രവാചകൻ ദൈവത്തിന് കൂടുതൽ പ്രയാസമായി. ഇതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഒരിക്കൽ ഭക്തിയായും ദൈവത്തെ അറിഞ്ഞും ജീവിച്ചതിന് ശേഷം കൃപയിൽ നിന്നും വീഴുന്നവർ കൂടുതൽ മോശക്കാരാകും. നിനവയിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി പോകുവാനും യോന അവിടെ കണ്ട ഫലം കാണുവാനുമുള്ള അവസരം എനിക്കാണ് ലഭിച്ചിരുന്നതെങ്കിൽ അയ്യയ്യോ, ഉടനെ തന്നെ ഞാൻ ഓടി അടുത്തുള്ള ടെലഫോൺ ഓഫീസിൽ ചെന്ന് ഞങ്ങളുടെ തിരുവല്ലായ്ക്ക് വിളിച്ച് എനിക്കറിയാവുന്നവരോടെല്ലാം വിവരം പറയും. അവിടെ സംഭവിച്ച കാര്യങ്ങൾക്കായി ഒരു സ്തോത്ര പ്രാർത്ഥന സംഘടിപ്പിക്കുവാൻ ഞാൻ നിർദ്ദേശം കൊടുത്തേനെ. എനിക്കതിനകത്ത് ഭയങ്കര സന്തോഷമായേനെ. പക്ഷേ അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണല്ലോ ഇപ്പോൾ ജീവിക്കുന്നത്, അതുകൊണ്ട്. പക്ഷേ ഞാൻ യോനായുടെ സാഹചര്യത്തിലായിരുന്നെങ്കിൽ, യോന കിടന്ന മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നെങ്കിൽ, എനിക്കും അവനുണ്ടായ അതേ മനോഭാവമേ ഉണ്ടാകൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും അവൻ്റെ പ്രതികരണം അവിശ്വസനീയമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ആ മത്സ്യത്തെ മനസ്സിലാക്കുവാൻ എനിക്കൊരു പ്രയാസവുമില്ല. പക്ഷേ ഈ യോന എന്ന വ്യക്തിയെ മനസ്സിലാക്കുവാൻ എനിക്ക് വളരെയധികം പ്രയാസമായി തോന്നുന്നു. ആരംഭത്തിൽ തന്നെ അവനോട് ഒരു ദിശയിലേക്ക് പോകുവാൻ പറഞ്ഞു. അതിൻ്റെ എതിർ ദിശയിലേക്കാണ് അവൻ പോയത്. എന്നെ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കാത്തിടത്തോളം കാലം എനിക്കിത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. പലപ്പോഴും ദൈവം ഞാൻ പോകണമെന്നാഗ്രഹിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു വഴിയിലാണ് ഞാൻ പോയിട്ടുള്ളത്. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി. ഇപ്പോഴിതാ യോനയ്ക്ക് ഒരു പുതിയ ലക്ഷ്യസ്ഥാനം. അവൻ നിനവേ വിടുവാൻ പോകുന്നു. സത്യത്തിൽ ആ പട്ടണം വിട്ടുപോകുന്നതിൽ അവന് സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ അവൻ്റെ ലക്ഷ്യം പട്ടണത്തിന് വെളിയിലുള്ള ഒരു സ്ഥലമാണ്. പട്ടണത്തിന് വെളിയിൽ അവിടെ പോയി അവിടെ ആയിരിക്കാൻ യോന ആഗ്രഹിക്കുന്നു. നാം മുൻപോട്ട് പഠിക്കുമ്പോൾ കാണും അവിടെ അവൻ ദൈവഹൃദയത്തിലേക്കാണ് എത്തിച്ചേർന്നതെന്ന്. ദൈവഹൃദയത്തിനേക്കാൾ ആർക്കെങ്കിലും എത്തിച്ചേരാവുന്ന ഉത്തമമായ ഉന്നതമായ വേറൊരു സ്ഥലം എനിക്കറിയില്ല. അവിടെയാണ് യോന എത്തിച്ചേരുവാൻ പോകുന്നത്. തൻ്റെ കാഴ്ചപ്പാടിലേക്ക് യോനയെ ദൈവം നേടുവാൻ പോവുകയാണ്, കൊണ്ടുവരുവാൻ പോവുകയാണ്. സ്വന്തമായി തീരുമാനമെടുക്കുവാനുള്ള താങ്കളുടെ ശേഷിയെ ഒരിക്കലും ദൈവം ശല്യം ചെയ്തില്ല, ചെയ്യില്ല എന്ന സത്യം ഈ അധ്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വന്തമായി തീരുമാനമെടുക്കുവാനുള്ള താങ്കളുടെ ശേഷിയെ ദൈവം ഒരിക്കലും നശിപ്പിക്കില്ല. ഒരു കാര്യത്തിലും അവിടുന്ന് താങ്കളെ നിർബന്ധിക്കുവാൻ പോകുന്നില്ല കേട്ടോ. യഥാർത്ഥത്തിൽ താങ്കളുടെ ഹൃദയ കവാടത്തിൽ മുട്ടി വിളിക്കുവാൻ മാത്രമാണ് സകല സ്വർഗീയ മഹിമകളെയും വെടിഞ്ഞ് ദൈവപുത്രനായ ക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്നത്. പക്ഷേ പ്രിയ സുഹൃത്തെ, ആ കവാടം അകത്തു നിന്നും തുറക്കാത്തിടത്തോളം കാലം അവിടുന്ന് മുൻപോട്ടൊട്ടും വരില്ല. അത് തുറക്കുക എന്നത് താങ്കളുടെ ഉത്തരവാദിത്വമാണ്, താങ്കളുടെ ഇഷ്ടമാണ്. അവിടുന്ന് ഒരിക്കലും താങ്കളുടെ ഹൃദയവാതിൽ തല്ലി തുറന്ന് അകത്ത് പ്രവേശിക്കില്ല. അവിടുന്ന് നിർബന്ധിച്ച് തുറപ്പിക്കാത്ത ഒരു വാതിലാണിത്. ക്ഷണിക്കാതെ അകത്തേക്ക് വരുന്നവനല്ല ക്രിസ്തു. പിന്മാറ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനുമായി ദൈവം ഇനിയും ഇടപെടുവാൻ പോകുകയാണ്. യോന നിനവേക്കാരെ വെറുക്കുന്നു. തൻ്റെ വീക്ഷണത്തിലേക്ക് യോനയെ നേടുവാൻ ദൈവം ശ്രമിക്കുകയാണ്. എത്ര ഉന്നതമായ ദൈവത്തിൻ്റെ പ്രവർത്തനമില്ലേ. 4:1 ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. യോനയ്ക്ക് എന്താണ് അനിഷ്ടമായത്? ഒരു ചെറിയ പരിഭവം ഉണ്ടായി എന്നല്ല, പിന്നെയോ, അത് അവൻ അത്യന്തം അനിഷ്ടമായി എന്നാണ് നാം വായിച്ചത്. ഈ മനുഷ്യൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അവന് കോപം വരുന്നതിൻ്റെ കാരണം നിനവെ പട്ടണം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്നതാണ്. അതവന് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ ഇഷ്ടപ്പെടുമില്ലേ? തൻ്റെ ശത്രുക്കളായ, തൻ്റെ പ്രിയപ്പെട്ടവരെ കൊന്നൊടുക്കിയതായ ഈ ദുഷ്ടന്മാർ എങ്ങനെങ്കിലും നശിക്കണമെന്ന് ചിന്തിച്ചിരുന്ന യോന തൻ്റെ ആ ദൂതിലൂടെ ഇവർ രക്ഷപ്പെടുന്നത് കണ്ടപ്പോൾ ഒരിക്കലും അവനത് സഹിക്കുവാൻ സാധിച്ചില്ല. 2 അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർസീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. എത്ര മനോഹരമായിരിക്കുന്നല്ലേ. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. ഇതിനു മുൻപ് അവൻ പ്രാർത്ഥിച്ചത് മത്സ്യത്തിൻ്റെ വയറ്റിൽ ആയിരുന്നപ്പോഴായിരുന്നു. ഇവിടെ അവൻ പ്രാർത്ഥിക്കുന്നത് നിനവെ പട്ടണത്തിൻ്റെ വെളിയിലിരുന്നു കൊണ്ടാണ്. അവൻ ആകെ അസ്വസ്ഥനാണിപ്പോൾ. സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ട യോന. മുഖവരയിൽ ഞാൻ പറഞ്ഞല്ലോ യോനയ്ക്ക് തൻ്റെ ഹൃദയത്തിൽ നിനവേക്കാരെക്കുറിച്ച് കയ്പും നീരസവും ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ലേ ഞാൻ പറയുന്നത് അത്ര ശരിയല്ല എന്ന്? ഒരുപക്ഷെ അവന് അതിന് ന്യായീകരണം കണ്ടെന്നിരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ അവൻ നിനവേയിൽ പോകുവാൻ താല്പര്യപ്പെടാഞ്ഞതും. ഇപ്പോൾ യോന പറയുന്നത് ശ്രദ്ധിച്ചേ. അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, യോനായുടെ പ്രശ്നം അവന് ദൈവത്തെ ശരിക്കും അറിയില്ലായിരുന്നു എന്നതാകുന്നു എന്ന്. ആ പറയുന്നത് തെറ്റാണ് കേട്ടോ. യോനയ്ക്ക് ദൈവത്തെ ശരിക്കും അറിയാമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. യോനായുടെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. യോന പറയുകയാണ്, ദൈവമേ നീ കൃപാലുവാണെന്ന് എനിക്കറിയാം, അവിടുന്ന് കരുണാസമ്പന്നനാണെന്ന് എനിക്കറിയാം, അങ്ങ് ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ തന്നെ. നിനവേ നഗരം 40 ദിവസത്തിനുള്ളിൽ ഉന്മൂലം ചെയ്യുമെന്ന് അങ്ങ് പറഞ്ഞാൽ തന്നെ അവിടുത്തെ ജനങ്ങൾ അനുതപിച്ച് നിങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അവരെ രക്ഷിക്കും എന്നെനിക്കറിയാം. കാരണം എല്ലായ്പ്പോഴും നിന്റെ പ്രവർത്തനം അങ്ങനെ തന്നെയാണല്ലോ. ഇത് ഒന്നാന്തര ഒരു സർട്ടിഫിക്കറ്റാണല്ലേ. യോന ദൈവത്തെ അറിഞ്ഞിരുന്നു. അങ്ങനെ അറിഞ്ഞിരുന്നതിനാൽ അവൻ പറഞ്ഞു, ഞാൻ നിനവേക്കാരെ വെറുക്കുന്നു ദൈവമേ, അവർ രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവം അവരെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത് തികച്ചും മാനുഷികമാണ് അല്ലേ, സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ നിനവയുടെ എതിർ ദിശയിലേക്ക് യോന ഓടിപ്പോയി. യോന ഇപ്പോൾ ഭയങ്കര കയ്പിലും നീരസത്തിലും കോപത്തിലും മറ്റുമാണ്. അവൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചേ, മൂന്നാം വാക്യം, ആകയാൽ യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമല്ലേ. ഒരു നല്ല കാര്യം നടന്നപ്പോൾ മരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ, ദൈവം തങ്ങളുടെ ജീവനെ അങ്ങ് എടുക്കുവാൻ പ്രാർത്ഥിച്ച രണ്ട് വലിയ പ്രവാചകന്മാരാണ് ബൈബിളിലുള്ളത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവർ ആത്മഹത്യയുടെ വക്കോളം എത്തിയവരായിരുന്നു എന്ന് ചുരുക്കം. അവർ ആരൊക്കെയാണെന്നറിയാമോ? ഇസബേലിനെ പേടിച്ച് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന ഏലിയാവിന്റെ പ്രാർത്ഥന വായിച്ചിട്ടുണ്ടോ? മതി യഹോവേ, ഇനിയും എന്റെ ജീവനെ എടുത്തുകൊള്ളണമേ. ഒരു ദൈവ പൈതൽ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, അവൻ ശാരീരികമായും മാനസികമായും ആത്മീയമായും തളർന്നിരിക്കുകയാകുന്നു എന്ന്. ഏലിയാവിന്റെ കാര്യത്തിൽ അത് സത്യവുമായിരുന്നു. സകല ശക്തിയും ചോർന്നുപോയ അവസ്ഥ, അവൻ വളരെ വളരെ ധൃതിയിലായിരുന്നു. കർമേൽ പർവ്വതത്തിൽ ബാലിന്റെ പ്രവാചകന്മാർക്കെതിരായി ഏലിയാവ് നിന്നു. അവൻ പൊതുജനങ്ങളുടെ മുൻപാകെ നിൽക്കേണ്ടതായി വന്നു. അതൊക്കെ ഏലിയാവിന് താല്പര്യജനകമായിരുന്നെങ്കിൽ തന്നെ അതവനെ ആകെ ക്ഷീണിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസബേൽ തന്റെ പുറകെ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് ഒരു ചൂരച്ചെടിയുടെ കീഴിലിരുന്നവൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അങ്ങ് എടുത്തോണേ. യോനയും വളരെയധികം കഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ സമ്മതിക്കും എന്നെനിക്കറിയാം. സത്യത്തിൽ അവൻ മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നല്ലോ 3 രാവും 3 പകലും. അവൻ വളരെയധികം അനുഭവങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞു. അവൻ നിനവേ പട്ടണത്തിലേക്ക് വന്ന് ദൈവം നൽകിയ ദൂത് വിശ്വസ്തതയോടെ അറിയിച്ചു. തന്മൂലം പട്ടണം മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഇപ്പോഴിതാ യോന ആകെ തളർന്ന് ഉന്മേഷമെല്ലാം പോയതുപോലെയായി തീർന്നു. അവൻ മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മിൽ പലരും ഈ സ്ഥിതിയിൽ എത്തിച്ചേരാറില്ലേ. നാം ചില പ്രത്യേക സ്ഥാനത്തെത്തി മതി, മടുത്തു, ഞാൻ വിടുകയാണ്, ഇനിയും വയ്യ, മുൻപോട്ട് പോകുവാൻ ഒട്ടും സാധിക്കില്ല, എന്നെ കൊണ്ടാവില്ല, ഇങ്ങനൊക്കെ പറയുവാൻ തോന്നിയിട്ടില്ലേ. നാം ക്ഷീണിച്ചിരിക്കുകയാണ്. മരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നത് താങ്കൾക്ക് ചിന്തിക്കാവുന്നതിലേക്കും ബുദ്ധിമോശമായ ഒരു കാര്യമാണ് സുഹൃത്തെ. എന്റെ അറിവിൽ ഇതുവരെ ആരും ആഗ്രഹിച്ചുകൊണ്ട് മരിച്ചിട്ടില്ല. ക്യാൻസർ കൊണ്ടും ഹൃദയസ്തംഭനം കൊണ്ടും മറ്റനേകം കാര്യങ്ങൾ കൊണ്ടും മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. പക്ഷെ ആരും ആഗ്രഹിച്ചത് കൊണ്ട് മരിച്ചിട്ടില്ല. സത്യത്തിൽ യോന തൻ്റെ സമയം കളയുകയാണ്. മനുഷ്യ ജീവിതത്തിൽ നിരാശ വരിക എന്നത് സ്വാഭാവികമാണ്. നിരാശ കൂടിക്കൂടി ആത്മഹത്യയ്ക്ക് മനുഷ്യൻ വരുമ്പെടുന്നു. ജീവിതത്തിന്റെ സകല അർത്ഥവും ലക്ഷ്യവും നഷ്ടപ്പെട്ടതുപോലെ അനുഭവപ്പെടുന്ന അവസരം. ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത, ദൈവത്തെ അടുത്തറിഞ്ഞ വ്യക്തികൾക്ക് ഈ അനുഭവം ഉണ്ടായെങ്കിൽ നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ ഈ നിരാശ സ്വാഭാവികമല്ലേ? മരിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്ന സ്ഥിതി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? മിക്കപ്പോഴും സ്വയസഹതാപമാണ് ഇങ്ങനെ തോന്നുവാൻ കാരണം. ഓ, ഞാനൊന്നുമില്ല, ജീവിതത്തിനെന്താ വില? ഇങ്ങനെ കുറെ സംഘർഷത്തിലൊക്കെ കഴിഞ്ഞ് മുൻപോട്ട് പോയാൽ എങ്ങനെ ജീവിക്കും? ഒരു സുഖവുമില്ലാത്ത ജീവിതം, ദൈവം പോലും എന്നെ മറന്ന അവസ്ഥ. താങ്കൾക്ക് അങ്ങനെയല്ലേ അനുഭവപ്പെടുന്നു സുഹൃത്തെ? വീട്ടിൽ സ്വസ്ഥതയില്ല, ജോലി ചെയ്യുന്ന രംഗങ്ങളിൽ സംഘർഷം, ആകെ അസ്വസ്ഥത. യോനായുടെ പ്രശ്നം താൻ ചിന്തിച്ചതുപോലെ കാര്യങ്ങൾ പോയില്ല എന്നതാണ്. ഞാൻ നിരാശപ്പെട്ടിരിക്കുന്ന പലരോടും സംസാരിച്ചിട്ടുള്ളപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തെല്ലാം മോഹങ്ങളുമായിട്ടാണ് ഞാൻ ജീവിതം ആരംഭിച്ചത്, ഇന്നിതാ എല്ലാം തല്ലിത്തകർന്നിരിക്കുന്നു, ഇനിയും എന്ത് ചെയ്യും, ജീവിച്ചിട്ട് എന്താ പ്രയോജനം? യിർമ്യാ പ്രവാചകന്റെ ജീവിതത്തിലും ഇതുപോലെ മോഹഭംഗം നാം കാണുന്നു. യിർമ്യാ പ്രവചനം 15:15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ, ഈ ഭാഗം പഠിച്ചാൽ, ജീവിതത്തിൽ നിരാശ വരുമ്പോൾ, അതെ മോഹഭംഗങ്ങൾ വരുമ്പോൾ എങ്ങനെ ജീവിതം തകർത്തു കളയാതെ മുൻപോട്ട് പോകാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഭാഗത്ത് യിർമ്യാവ് ഒരു പ്രവാചകൻ എന്ന അവസ്ഥയ്ക്ക് കൊടുക്കേണ്ടി വന്ന വില കാണിക്കുന്നു. നീണ്ട വർഷങ്ങളിലെ പ്രവാചക ശുശ്രൂഷയുടെ വെളിച്ചത്തിൽ വേണം ഈ പരാതി നാം കാണുവാൻ. പറയത്തക്ക ഫലമൊന്നും ഇല്ലെന്ന് മാത്രമല്ല, തള്ളപ്പെട്ട, പരിഹസിക്കപ്പെട്ട, ഒറ്റപ്പെടുത്തിയ അനുഭവം മാത്രം. ആരാണ് ഈ സ്ഥിതിയിൽ നിരാശപ്പെടാത്തത്? തൻ്റെ ഏക തുണയായ ദൈവത്തോട് പ്രവാചകൻ പരാതി പറയുകയാണ്. തൻ്റെ പ്രവൃത്തിയിലാകെ മോഹഭംഗം, തൻ്റെ സാഹചര്യത്തെ അംഗീകരിക്കുവാൻ സാധിക്കാത്ത സ്ഥിതി വിശേഷം പ്രവാചകൻ പറയുകയാണ്, താൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ആകെ നഷ്ടപ്പെട്ട അവസ്ഥ, ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുക. താങ്കൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഈ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നേനേമെന്ന്, ഈ സ്ഥലത്തല്ലായിരുന്നു ജോലിയെങ്കിൽ എനിക്ക് എത്ര നല്ലതായിരുന്നു എന്ന്, ഞാൻ ഈ വീട്ടിൽ ജനിച്ചു പോയല്ലോ, ഇത് വളരെ ബാലിശവും തെറ്റുമായിട്ടുള്ള ചിന്താഗതിയാണ് കേട്ടോ. ഏതായാലും ആയിപ്പോയി, ഇനിയും അംഗീകരിച്ചേ മതിയാകൂ, സന്തോഷമായിട്ട് അംഗീകരിക്കുക. ദൈവം പ്രവാചകനോട് പറയുന്നത് അനുതപിക്കുക, മടങ്ങി വരിക എന്നാണ്. ചെയ്ത തെറ്റുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. നമ്മെ ന്യായീകരിക്കുവാനോ നീതീകരിക്കുവാനോ ഒരുങ്ങരുത്, നമ്മുടെ തെറ്റുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ സാധിക്കും. മറ്റുള്ളവരോട് കയ്പും നീരസവും ഉണ്ടാകുന്ന സ്ഥിതി എപ്പോഴും നിരാശാജനകമാണ്. മറ്റുള്ളവരോടുള്ള നീരസം എപ്പോഴും നമ്മെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. ഒരു സ്വസ്ഥതയും ഇല്ലാത്ത ജീവിതം, നമ്മുടെ പൂർണതയ്ക്കും ആത്മീക സൗഖ്യത്തിനും തടസ്സമായി നിൽക്കുന്ന ഈ അവസ്ഥ നാം തിരിച്ചറിയണം. ക്ഷമിക്കുവാനുള്ള വിഷമം കൊണ്ടാണിത്. നാം ക്ഷമിക്കാതെ നമ്മോട് ക്ഷമിക്കില്ല. ഇതാണ് ജീവിതത്തിലെ പേടിപ്പെടുത്തുന്ന അവസ്ഥ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നാം ക്ഷമിക്കാതെ നമ്മോട് ക്ഷമിക്കില്ല. സത്യമായും നിന്നെ പകയ്ക്കുന്നവരുണ്ട്, പക്ഷേ ആയത് ദൈവത്തെ ഏൽപ്പിക്കുക. പഴയ നിയമത്തിൽ ഒരു നീതിമാൻ സ്വയം പ്രതികാരം ചെയ്യാതെ ദൈവത്തെ ഏൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. പുതിയ നിയമത്തിലോ പ്രതികാരം ചെയ്യാതെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഒരു നീതിമാൻ. കയ്പും നീരസവും ബന്ധനമാണ്, അടിമത്തമാണ്. അത് നമ്മെ നശിപ്പിക്കുന്നു. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി നാം നശിക്കും. മറ്റുള്ളവരെ പറ്റി അപവാദം പറയാതിരിക്കുക, കേൾക്കുന്നത് പരത്താതിരിക്കുക. കയ്പും നീരസവും ആരെക്കുറിച്ചും ഒരു വിധത്തിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കരുത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന താങ്കൾ പറഞ്ഞെന്നിരിക്കും, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ കടന്നുപോകുന്ന പ്രയാസം, വേദന നിങ്ങൾക്കറിയില്ല. എന്നെ പകയ്ക്കുന്ന ഇന്നാരെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. എൻ്റെ സ്വന്തമായ ഇന്നാരും ഇന്നാരും എന്നോട് ചെയ്യുന്നത് നിങ്ങൾക്കറിയില്ല. സുഹൃത്തെ, വാസ്തവമാണ് എനിക്കറിയില്ല. എന്നാൽ ഒന്നറിയാം, താങ്കളുടെ ഇതുപോലെയുള്ള സാഹചര്യത്തിൽ താങ്കളെ ശക്തിയോടെ നിർത്തുവാൻ, ധൈര്യത്തോടെ നിർത്തുവാൻ, ഫലപ്രദമായി നിർത്തുവാൻ ദൈവത്തിന് കഴിയും. യിരെമ്യാ പ്രവാചകന് ജീവിതത്തിലെ നിരാശ മൂലം സ്വന്തം വികാരങ്ങളുമായി പോലും യോജിച്ചു പോകുവാൻ സാധിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായി. സ്വയസഹതാപം അവനെ പിടികൂടി. ഇതാ, ഞാൻ ഇതിൽ വലിയ സ്ഥാനത്താകേണ്ടിയിരുന്നു, എല്ലാവരും എന്നെ വെറുക്കുന്നു, പാവം ഞാൻ, പാവം ഞാൻ. സ്വയകേന്ദ്രീകൃതം എല്ലാവരുടെയും സഹതാപം ആഗ്രഹിക്കുന്നു. എനിക്കെതിരെ മറ്റുള്ളവർ പാപം ചെയ്തു എന്ന ചിന്ത കൊണ്ട് അനുതാപമില്ലാത്ത അവസ്ഥ ദൈവത്തെ പോലും ദുഷിക്കുന്നു. ഈ സ്ഥിതിയിലായിരിക്കുന്ന പ്രിയ സുഹൃത്തെ, അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് ചെല്ലുക മാത്രമാണ് താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരം. നാം ചിന്തിച്ചുകൊണ്ടിരുന്ന യോനാ പ്രവാചകന്റെ അനുഭവത്തിൽ യോനായുടെ പ്രശ്നം ദൈവത്തോടായിരുന്നു. അതുകൊണ്ട് തന്നെ നിരാശ കൂടി ദൈവസന്നിധിയിൽ ചെന്ന് നമ്മുടെ ഭാരങ്ങൾ അവിടുത്തോട് പങ്കിടാം, എന്നിട്ട് നമുക്ക് ആശ്വാസം പ്രാപിക്കാം. അപ്പോൾ ജീവിതം അർത്ഥപൂർണമാകും. നിരാശയിൽ കഴിഞ്ഞുകൂടുന്ന സുഹൃത്തെ, താങ്കളുടെ ഭാരം ഞാനുമായി പങ്കുവയ്ക്കുമോ? ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ചെന്ന് അത് ദൈവത്തോട് പറയാം. ദൈവം താങ്കളെ അതിനായി സഹായിക്കട്ടെ.